Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, അഭിമുഖ സംഭാഷണമാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വാർത്തകളും കേൾക്കാം. കൊച്ചി രൂപതയുടെ മെത്രാൻ അഭിവന്യ ജോസഫ് കരിയിലുമായുള്ള അഭിമുഖമാണ് ഇന്ന്. ഈ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം നവംബർ 6-7 തീയതികളിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. കൊച്ചി രൂപതയുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ നാട്ടിൽ ഇന്ന് സഭയുടെ മേൽനോട്ടത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും കുറിച്ച് ആ അഭിമുഖത്തിൽ പരാമർശിച്ച പിതാവ്, അതിന്റെ തുടർച്ചയായി സർക്കാർ കടമകൾ നിർവഹിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുകയും നാടിന്റെ സമഗ്ര നന്മയ്ക്കായി യത്നിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു വരുന്നവർക്ക് പലവിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നു.
വിദ്യാഭ്യാസത്തിന് മുതൽ മുടക്കാൻ പണമില്ല എന്ന് ഗവൺമെന്റ് പറയുന്നു. ആതൊരു സേവനത്തിന് പണമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അപ്പൊ ഗവൺമെന്റിന് പകരം കടന്നു വരുന്ന സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ വളരെയധികം എന്തോ കച്ചവടക്കാരായിട്ട് ചിത്രീകരിച്ച് ജനത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നവരായിട്ട് മാറ്റുന്ന ഒരു, അല്ലെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. എല്ലാ വർഷവും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു വർഷം മുഴുവൻ കിട്ടിയാലും ഒരു കാര്യത്തിനും ഒരു ചർച്ചയോ തീരുമാനമോ ഒന്നും നടത്താതെ ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഒരു ചർച്ചയും ഒരു തരത്തിലും ഒരു തീരുമാനമാകാതെയൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള ആൾക്കാരെല്ലാം വേറെ നാടുകളിൽ പോയി അവിടെ അത് പഠിക്കാനായിട്ടുള്ള ആ പുറത്തുള്ളവരുടെ ഏജൻസികളായിട്ട് ഇവിടെ നിൽക്കുന്നവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സന്ദേഹിക്കാനായിട്ടുള്ള തക്കതായ കാരണമുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സന്നദ്ധ സംഘടനകൾ ആ രംഗത്തേക്ക് വന്ന് വലിയ മുതൽ മുടക്കിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പല സ്ഥാപനങ്ങളും അവർ നടത്തുന്നത്. അപ്പോൾ ഗവൺമെന്റിന് പറ്റാത്തത് ചെയ്യുന്നവരെ പരമാവധി സഹായിക്കുക. കാരണം ഇവിടെ വിദ്യാഭ്യാസത്തിനും മറ്റു ക്ഷേമപ്രവർത്തനങ്ങൾക്കും മുതൽ മുടക്കേണ്ട ഗവൺമെന്റ് താങ്ങായിട്ട് നിൽക്കണം. ഇല്ലായ്മ ചെയ്താൽ നഷ്ടം നാടിന് തന്നെയാണ്. അപ്പോൾ ചെയ്യുന്നവരെ പരമാവധി സഹായിക്കുന്ന ഒരു ഫീസ് ഘടനയും, പാവപ്പെട്ടവർക്ക് ഫീസ് വേണ്ടി വരുമ്പോൾ അത് ഗവൺമെന്റിൻ്റെ സഹായവും കൂടി ഉണ്ടാകുമ്പോൾ ആ ഒരു സഹകരണ ബുദ്ധിയോടുകൂടെ ഈ സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ മനോഹരമായ ആ കൂട്ടായ പ്രവർത്തനം കേരളത്തിൽ സാധ്യമാകുമായിരുന്നു. എന്നാൽ ഇവിടെ സഭയെ ഏതു തരത്തിലായാലും സുസംഘടിതമായ ഒരു ശക്തിയായതുകൊണ്ട് ഭിന്നിപ്പിച്ച് രംഗത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവരും കരുതുന്നവരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും. പക്ഷെ സഭ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസം ലാഭമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഒരിക്കലും കണ്ടുകൂടാത്തതാണ്. പിന്നെ ചെറിയ നഷ്ടമെങ്കിലും സഹിക്കാനായിട്ട് എപ്പോഴും സന്നദ്ധമാകണം. കാരണം ഒരു ശുശ്രൂഷ രംഗമാണ്. മുടക്കുമുതല് തിരികെ കിട്ടണം എന്ന് ഒരിക്കലും സഭ വിചാരിക്കാൻ പാടില്ല, സഭയുടെ സ്ഥാപനങ്ങളെന്ന്. കാരണം അല്ലെങ്കിൽ അതൊരു കച്ചവടത്തിൻ്റെ ഒരു ചിന്തയാവും. മുടക്കുമുതല് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മുടക്കുമുതലിന് ലാഭമുണ്ടാകണമെന്നും കൂടിയാവും, അത് കച്ചവടമായിട്ട് തീരും. അപ്പോൾ ചെറിയ നഷ്ടം സഹിക്കാൻ സഭ എപ്പോഴും തയ്യാറായെങ്കിൽ ശുശ്രൂഷയാകും അത്. അപ്പോൾ ഈ ചെറിയ നഷ്ടം സഹിക്കാൻ സന്നദ്ധമാകുന്ന സഭയെ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ വളരെ ബോധപൂർവകമായിട്ട് നിരീശ്വരത്വം പാഠപുസ്തകങ്ങളിലൂടെ ആയാലും ഏത് പ്രവർത്തനങ്ങളിലൂടെ ആയാലും ജനങ്ങളിലേക്ക് വിഷം പോലെ കടത്തിവിടാൻ, അറിയാതെ കടത്തിവിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
പിതാവ്, ജനങ്ങളുടെ മനസ്സിൽ സഭാവിരുദ്ധ ചിന്തകൾ കുത്തി നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ ഒരു ബോധവൽക്കരണം, അതായത് സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്താണ്, എപ്രകാരമാണ് നടക്കുന്നത്, ഇതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെക്കുറിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ സഭയ്ക്കെതിരായ നീക്കങ്ങളെ ഒരു പരിധിവരെ ചെറുക്കാനാകില്ലേ? അതിനുപറ്റി സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിയില്ലേ?
ശ്രമിക്കാഞ്ഞിട്ടല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഇവിടെയൊക്കെ മനുഷ്യൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ജോലിയുടെ രംഗങ്ങളുമാണ്. നമുക്കറിയാമല്ലോ കേരളത്തിൽ എത്രയോ തൊഴിൽരഹിതരാണുള്ളത്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടായാൽ 10-500 പേരാണ് അതിന് അപേക്ഷിക്കുന്നത്. എന്തെല്ലാം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരാളെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നതോടുകൂടി 499 പേരെ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഈ സ്ഥാപനത്തോട് ഒരു അകൽച്ച, പിന്നെ ആ കിട്ടിയ ആളിനും അവസാനം ഇത്തിരി കഴിയുമ്പോൾ അകൽച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ ഗവൺമെൻറ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനാണെങ്കിൽ അവരോട് തോന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണമെന്നല്ല പറയുന്നത്. ഇത്രയും ജോലിക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ നീണ്ട നിര ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് ആരെ ഒരു കാര്യത്തിന് നിയമിച്ചാലും അനേകരെ ശത്രുക്കളാക്കിക്കൊണ്ടേ പറ്റൂ. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം സ്വന്തമായ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങൾ അവരെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതുമെല്ലാം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ പോരാഞ്ഞിട്ട് എല്ലാറ്റിനും ഉപരിയായിട്ട് പ്രഭാത ഭക്ഷണത്തോടൊപ്പം കേരളീയന് വിവാദവും ഭക്ഷിക്കാനായിട്ടുള്ളൊരു സ്വാഭാവിക താല്പര്യമുണ്ട്. അപ്പോൾ തർക്കിച്ചെങ്കിലേ കാര്യമാകൂ. അതും എല്ലാം കൂടിയുള്ള ഒരു കളിയാണിത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബഹളം വെക്കാത്തവരുടെക്കും കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ സഭ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലായാലും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യത്തിലായാലും കേരളത്തിലെ ആ ഫീസ് ഘടനയും മറ്റ് പരിഗണനകളും അഡ്മിഷൻ രീതികളുമെല്ലാം ഏറ്റവും സുതാര്യമാണ് എന്ന് ഇപ്പോൾ ബോധമുള്ള സർവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഗവൺമെൻറ് പല പണികളെല്ലാം നോക്കിയിട്ടും പലർക്ക് പല പ്രീണനങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടും അതൊക്കെ പരാജയമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാലും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് സമ്മതിക്കാൻ അവർ കുട്ടസമ്മതി. കാര്യം അതവർ പരാജയമായിട്ട് തങ്ങളുടെ പരാജയമായിട്ട് എണ്ണുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ന്യായമായ രീതികളിൽ തന്നെയാണ് നടക്കുന്നത്.
നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെ വിലയിരുത്തുകയാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ജനങ്ങളോട് പിതാവിന് പറയാനുള്ളത് എന്താണ്?
അതായത് എല്ലാവർക്കും സ്ഥാനവും ഇടവുമുള്ള ഒരു നാടാകണം ഇത്. ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ മുന്നോക്കക്കാരനെന്നോ പിന്നോക്കക്കാരനെന്നോ ഉള്ള ആ ഒരു കാര്യത്തിന് മുൻഗണന ലഭിക്കാത്ത തരത്തിൽ എല്ലാവർക്കും ഇടമുള്ളൊരു നാടാവണം ഇത്. അതേ സമയത്ത് തന്നെ എല്ലാവർക്കും ഇടമ ഉള്ള ഒരു നാടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തുല്യാവകാശത്തോടുകൂടി നിൽക്കുന്നവനാണ് എന്ന തോന്നലുണ്ടാകേണ്ടത് ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്നവനാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അത് നീതിയല്ല. കാരണം ഒരു മത്സരത്തിന് നിരക്ക് നിർത്തുമ്പോൾ അംഗവൈകല്യമുള്ളവനെയും ശരിക്കും ഓടുന്നവനെയും ഒരുമിച്ച് ഒരേ ലൈനിൽ നിർത്തിയാൽ ഫിനിഷിംഗ് പോയിന്റിൽ ഒരുമിച്ചെത്തില്ല. അപ്പോൾ ഏതെങ്കിലും സാമൂഹിക കാരണങ്ങളാൽ പിന്നോക്കത്തിൽ നിൽക്കുന്നവന് വേണ്ടത്ര പരിഗണന നൽകി മുന്നിട്ട് അല്പം നിർത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ആ വൈകല്യം മറികടന്ന് എത്താനായിട്ടാവും. സ്പോർട്സിൽ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ 400 meters എയ്റ്റ് 800 meters ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 8th track കിട്ടുന്നവനും 1st track കിട്ടുന്നവനെയും ഒരേ നിരയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിൽ 1st track കിട്ടുന്നവൻ സ്വാഭാവികമായിട്ടും ആദ്യം എത്തും. അപ്പോൾ 8th track കിട്ടുന്നവന് കുറേ കൂടി മുന്നിലേക്ക്, അതിൻ്റെ അവൻ്റെ ചുറ്റല് ഇത്തിരി വ്യത്യാസപ്പെട്ടതായതുകൊണ്ട് അവിടെ നിർത്തും. ഇതാണ് ഈ സംവരണം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ദീർഘകാലത്തെ സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ പിന്നോക്കമായി പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പ്രത്യേക മുൻഗണന ചില കാര്യങ്ങൾ കൊടുക്കുന്നു. അവർ ആ ഒരു മുൻഗണന പറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ ഒപ്പം എത്തുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കുന്ന ഒരു തരത്തിൽ അപ്പോൾ എപ്പോഴും നയപരിപാടികൾ രൂപീകരിക്കുമ്പോൾ അവസാനത്തവൻ്റെ അവസ്ഥ എന്താണ് എന്ന് കരുതിയിട്ട് അവനെ ഈ നയങ്ങൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നയങ്ങൾ രൂപീകരിക്കണം. ഗാന്ധിജി വളരെ മനോഹരമായിട്ട് അന്ത്യോദയം എന്നും പറഞ്ഞൊരാശയം അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു നയത്തിന് രൂപീകരണം കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ പടിയിൽ നിൽക്കുന്നവന് ഈ നയപരിപാടികൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ആദ്യം പരിഗണിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ അളവുകോല്. കാരണം ഒരു ചങ്ങല, അതിൻ്റെ ഭദ്രത, അതിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ഉറപ്പാണ്. അപ്പം ആ ദുർബലമായ കണ്ണിയെ ശക്തിപ്പെടുത്താതെ മറ്റെന്ത് ചെയ്താലും ഈ രാജ്യമാകുന്ന സംഗതി ഒന്നിച്ചു നിൽക്കില്ല, അത് ഛിന്നഭിന്നമായിപ്പോവും.
നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സാധാരണക്കാർ പാവകളായി പരിണമിക്കുന്ന, അതായത് രാഷ്ട്രീയ നേതാക്കളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരവസ്ഥയാണ് സാധാരണ കാണാറുള്ളത്. അക്രമാസക്തമായ പ്രതികരണങ്ങൾക്ക് പ്രചോദനം പകരുന്ന രാഷ്ട്രീയക്കാർ, കണ്ണിൽ കണ്ടതെല്ലാം തല്ലിത്തകർത്താലേ പ്രതികരണമാകൂ എന്ന ഒരു ചിന്തയാണ് സാധാരണ ജനത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. സംഘടിക്കണം, സമരം ചെയ്യണം, ഇതെല്ലാം അവകാശം തന്നെയാണ്. പക്ഷേ ഈ അവകാശത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരവസ്ഥയല്ല നിലവിലുള്ളത്. തെറ്റുകൾക്കെതിരെ, പോരായ്മകൾക്കെതിരെ രചനാത്മകമായി പ്രതികരിക്കുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും?
അതായത് നമ്മുടെ ഇന്ത്യയിൽ അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ചയും അതുമൂലം സാമൂഹിക വളർച്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യയുള്ള മധ്യവർഗം ഇന്ത്യയിലാണ് രൂപപ്പെട്ടു വരുന്നത്. അവർക്ക് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യർ ജീവിക്കുന്നത് പോലെ ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള നാടും നമ്മുടെ നാട് തന്നെയാണ്. അപ്പോൾ ഈ രണ്ടുപേരും ജീവിക്കുന്നത് ഒരേ സമൂഹത്തിൽ തന്നെയാണ്. രണ്ടുപേരും വസ്തുക്കളും സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് എത്തുന്നതും ഒരേ മാർക്കറ്റിൽ തന്നെയാണ്. വലിയവർ വലിയ സംഖ്യയുമായിട്ട് മാർക്കറ്റിലെത്തുമ്പോൾ ചെറിയവന് അവിടെ ഒന്നും വാങ്ങാനായിട്ട് പറ്റുന്നില്ല. അറിയാതെ തന്നെ ഒരു പ്രതിഷേധവും നിരാശയുമെല്ലാം മനസ്സിലൂറിക്കൂടുന്നുണ്ട്. അതിന് ദുഷ്ടചിന്തയുള്ളവർ വളരെ സമർത്ഥമായിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് വളരെ പെട്ടെന്ന് നിർദ്ദേശിച്ച് വിട്ടു കഴിയുമ്പോൾ ജനങ്ങളെ ശരിയായിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും രാഷ്ട്രീയക്കാരെ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ആഗ്രഹിച്ചാൽ അവർക്ക് അനുയായികളുണ്ടാവില്ല. വാസ്തവത്തിൽ നേതാവിൻ്റെ ധർമ്മം നേതാക്കളെ സൃഷ്ടിക്കുകയാണ്. എന്നാൽ നടക്കുന്നത് ഓരോ നേതാവും അനുയായികളെ സൃഷ്ടിക്കുകയാണ്, ചിന്തിക്കാത്ത അനുയായികൾ. ആ ഒരു രീതി വരുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം, സാമൂഹ്യ പ്രശ്നം, അത് കൈകാര്യം ചെയ്യുന്നതിന് പകരം അവർ സംഘടിപ്പിക്കുക ഒരു ഫുട്ബോൾ മാച്ചാണ്. കേരളത്തിൽ നീറുന്ന ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ക്രിക്കറ്റ് മാച്ച്, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് വെച്ചാൽ കുറഞ്ഞത് ഒരു 3-4 ദിവസത്തേക്ക് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വിനോദം കൊടുത്തു കഴിഞ്ഞാൽ ചിന്തയെ മരവിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ റോമിലൊക്കെ ഈ ഗുസ്തി മത്സരവും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നത്. കാരണം മൗലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാതിരിക്കുക എന്നതാണ് ഏത് ഭരണാധികാരിയും സാധാരണഗതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള രീതി. അതാണ് കാരണം ചിന്തിക്കുന്ന ജനം രാജാവിന് ഭരണാധികാരിക്ക് എപ്പോഴും ഭീഷണിയാണ്. ചിന്തിക്കുന്ന ഓരോരുത്തരും അവൻ സ്വയം ഭരണാധികാരിയാകുകയുള്ളൂ. ആദർശപരമായിട്ട് അരാജകത്വമാണ് ഏറ്റവും നല്ല ഭരണരീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിർവചിക്കുന്നത് തന്നെ ഓട്ടോണമസ് എന്നാണ്. അതായത് അവൻ്റെ നിയമം അവൻ തന്നെയാകുന്നൊരവസ്ഥ. പക്ഷേ അത് വളരെ ബൗദ്ധികമായ വളർച്ചയുടെയും വിവേകത്തിൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ ചില ഫ്രെയിമുകളിൽ നിന്നേ മനസ്സ് പറ്റൂ ജീവിക്കാനായിട്ട്. അപ്പോഴ് പരമാവധി സ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം അനുവദിക്കുകയും സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാര്യങ്ങളിൽ മാത്രം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. പക്ഷേ ഇപ്പം നടക്കുന്ന എന്താണെന്ന് വെച്ചെന്നാൽ, പണ്ട് കാലങ്ങളിൽ ഭൂമിയെ ശക്തന്മാർ കോളനിയാക്കി എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിനെ കോളനിയാക്കുകയാണ്. നമ്മളെങ്ങനെ ചിന്തിക്കണം, എന്തു വേണം, ഇതെല്ലാം എവിടെയോ ഒക്കെ ആരോ ഇരുന്നും കൊണ്ട് നിർദ്ദേശിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. സ്വയം പ്രേരിതമായിട്ട് സ്വന്തം ചിന്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്ന എല്ലാ വിജ്ഞാനശാഖകളെയും മനുഷ്യൻ്റെ ബുദ്ധിയെ മന്ദിപ്പിക്കുന്നതിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ചുറ്റുപാടും ഉള്ളത്. കാരണം ചിന്തിക്കുന്നവൻ അപകടകാരിയാണ്, കലാപകാരിയാണ്.
ഈ ഒരു പശ്ചാത്തലത്തിൽ പിതാവിന് ഭാവിയുടെ പ്രതീക്ഷയായ, നാളെയുടെ ചുക്കാൻ പിടിക്കേണ്ടവരായ യുവതി യുവാക്കളോട് പറയാനുള്ളത് എന്താണ്?
അതായത് നമുക്ക് വിനോദം വേണം, വിജ്ഞാനം വേണം, വിവേകവും വേണം, എല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ വിവേചന ബുദ്ധി വളർത്തിയെടുക്കാനായിട്ടുള്ള പരിശീലനമാണ്. കാരണം മീഡിയ വളരെ ശക്തമായ സ്വാധീനമാണ് നമ്മുടെ മനുഷ്യരിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, പരിശീലനങ്ങൾ, ഇതൊന്നും കാണരുത്, ഇത് കേൾക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിവേചന ബുദ്ധിയോടുകൂടെ കാണാനും കേൾക്കാനും, കാരണം ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റില്ല, കാഴ്ച മുന്നിലുണ്ട്, അവഗണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കാഴ്ചപ്പാടുകൾ ഉള്ളവന് ഇതെല്ലാം വ്യത്യാസപ്പെട്ട രീതിയിൽ കാണാനായിട്ട് സാധിക്കും. വരികൾക്കിടയിൽ വായിക്കാനായിട്ട് മുമ്പ് പറയുമായിരുന്നു, കാഴ്ചക്ക് അത് ഏത് ഐഡിയയുടെ അല്ലെങ്കിൽ ഐഡിയോളജി ഈ കാഴ്ചയെ നിർമ്മിച്ചു തരുന്നുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അതായത് താല്പര്യങ്ങളുടെ മൂശയിൽ നിന്നാണ് വാർത്തകളും കാഴ്ചകളും എല്ലാം മുന്നിലെത്തുന്നത് എന്ന് മനുഷ്യന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ആ താല്പര്യങ്ങളെ വിവേചിച്ചറിയാനായിട്ട് മനുഷ്യർ പ്രാപ്തരാകും. അപ്പോൾ ഒരു വാർത്ത കണ്ടാൽ അതാ ഏത് പത്രം എവിടെ നിന്ന് വരുന്നു, അവരാര്, അതിൻ്റെ പബ്ലിഷർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. ആ ഒരു രീതിയിലേക്ക് കുറേയെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. നല്ല വിഭാഗത്തെ അങ്ങനെ, അതായത് കണ്ടതെല്ലാം ഉടനെ പ്രമാണം ശരിയാണെന്ന് വിചാരിക്കരുത്, കേട്ടതെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് പത്രത്തിലടിച്ചു വന്നാൽ, ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ മുഴുവനും ശരിയല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വാസ്തവം കാണും എന്നുള്ള ഒരു ദുർബല മനഃശാസ്ത്രം, തെറ്റായ മനഃശാസ്ത്രത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അതുമേൽ പണിയാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശക്തമായ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ സെൻസേഷണലിസത്തിന് പകരം സത്യത്തോടുള്ള ആഭിമുഖ്യം, പിന്നെ ഒരു വാർത്തയെ അറ്റം വരെ പിന്തുടരാനായിട്ടുള്ള ഒരു സാമർഥ്യം, അതായത് ഓരോ ദിവസവും പുതിയ വാർത്തയുടെ പിന്നാലെ പരക്കം പായുന്നതിന് പകരം ഇന്നലെ കണ്ട വാർത്ത ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു, ഇതിനൊരു പരിണാമം, വളർച്ചയുടെ പരിണാമഘട്ടങ്ങൾ അറ്റം വരെ പിന്തുടരാനായിട്ടുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായാൽ, അപ്പോൾ വിമർശനാത്മകമായ പഠനവും അതിൻ്റെ പ്രസാരണവും ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് അറിവായാലും എന്തായാലും ഫാസ്റ്റായിട്ട് കിട്ടണം. ഇൻ്റലക്റ്റിൻ്റെ രംഗത്തും ഫാസ്റ്റ് ഫുഡാണ് വേണ്ടത്. ഒന്ന് വായിച്ച് ഒരു കാര്യം മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കാനായിട്ട് താല്പര്യം കുറവ്, ഒരു കാഴ്ചയിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉടനെ പേസ്റ്റ് ചെയ്തെടുക്കുക. ആലോചനയും വായനയും പിന്നെ സ്വന്തമായ ധ്യാനവുമൊക്കെ വരുമ്പോൾ ഇതിനേക്കാൾ ഒറിജിനാലിറ്റി ഉള്ളത് ഈ ഇവിടെ കിടക്കുന്ന മാറ്റർ ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ കുത്തിയെടുത്തതല്ല, അവൻ ആലോചിച്ചുണ്ടാക്കിയെടുത്തതാണ്. അപ്പം നിർമ്മാണ പ്രക്രിയ തുടരണം. ഈ ഇൻ്റലക്ച്വൽ വെൽഡിങ് മാത്രം നടന്നാൽ പോരാ. ഇപ്പം എല്ലായിടത്തും നടക്കുന്ന ഇൻ്റലക്ച്വൽ വെൽഡിങ് ആണ്, അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടെ കുറച്ചെടുത്ത് കൂട്ടിച്ചേർത്ത് വെച്ച്. പക്ഷെ ആദ്യമൊക്കെ കൂട്ടിച്ചേർത്തതൊക്കെ എവിടത്തെ നിന്നാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഒറിജിനലിൽ നിന്നാണ് വരുന്നത്. അപ്പം അതുപോലുള്ള ഒറിജിനൽ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള മാനസിക പ്രയത്നത്തിന് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് മാറിയുള്ള ഒരു ചിന്തയ്ക്ക് സ്ഥാനമുണ്ടായാൽ മതി.
അപ്പോൾ കഠിനാധ്വാനം, ജാഗരൂകത,
ധ്യാനം, നിശബ്ദതയെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം.
അഭിവന്യ പിതാവേ, വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്കായി ഇത്രയും നേരം ചിലവഴിച്ചതിന് ഒത്തിരിയേറെ നന്ദി. പിതാവിൻ്റെ അജപാലന പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രാർത്ഥനാപൂർവമായ ആശംസകൾ നേരുന്നു.
ഉപകാരം.
നിങ്ങൾ ഇതുവരെ കേട്ടത് കൊച്ചി രൂപതയുടെ മെത്രാൻ അഭിവന്യ ജോസഫ് കരിയിലുമായി ജോയി നടത്തിയ അഭിമുഖ സംഭാഷണം.